SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
അവധിക്കായി കേരളത്തിലേക്ക് പോകാനും രക്ഷിതാക്കളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനും ടിക്കറ്റ് എടുത്തവരാണ് തട്ടിപ്പിനിരയായി എന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മെൽബണിലെ ഡാൻഡനോങ്ങിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ആക്സസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന സ്ഥാപനം വഴി ടിക്കറ്റ് എടുക്കാനായി ശ്രമിച്ച ഡസൻ കണക്കിന് പേർ ഇതിനോടകം തന്നെ പണം നഷ്ടമായി എന്ന വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പണം നൽകിയവർക്കെല്ലാം ഫ്ളൈറ്റിന്റെ വിശദാംശങ്ങൾ അയച്ചു കൊടുക്കുകയും എന്നാൽ പിന്നീട് ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം ഇത് ക്യാൻസൽ ചെയ്ത് ആക്സസ് ടൂർസ് ആൻഡ് ട്രാവൽസ് പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. പണം തിരികെ കിട്ടാനായി വീണ്ടും ശ്രമിച്ചപ്പോൾ കമ്പനി പാപ്പരായെന്നും ലിക്വിഡേഷൻ നടപടികൾ തുടങ്ങിയെന്നുമുള്ള അറിയിപ്പാണ് ഇവർക്ക് ലഭിച്ചത്. ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വന്ന പലരുമായി SBS മലയാളം സംസാരിച്ചു. അവരിൽ ചിലരുടെ അനുഭവങ്ങളിലേക്ക്. വിമാനത്താവളത്തിലെത്തിയ ശേഷം ടിക്കറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കി തിരികെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന അനുഭവമാണ് അഡലൈഡിലുള്ള ബിൻസി തോമസ് വിവരിച്ചത്.
ഈ ടിക്കറ്റ് ഏജന്റിനെ അറിയാവുന്ന, അയർലൻഡിൽ വെച്ച് അറിയാവുന്ന ഒരു ഫ്രണ്ടാണ് ഞങ്ങളുടെ ഇവിടെ ഉള്ള. ഇവര് ഞങ്ങളുമായിട്ട് ഒരു 4 വർഷം മിച്ചത്തെ പരിചയമുണ്ട്. അപ്പൊ അവരാണ് ഈ പുള്ളിയുടെ നമ്പർ ഞങ്ങൾക്ക് തന്നത്. അപ്പം ഞങ്ങൾ May 5 ഇദ്ദേഹത്തെ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് May 6 ബാങ്ക് ട്രാൻസ്ഫർ വഴി കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് May 6 ബാങ്ക് ട്രാൻസ്ഫർ വഴി കാശ് മുഴുവൻ തന്നെ കൊടുത്തു. അതായത് ഞങ്ങൾ എടുത്ത ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മേനെ കൊണ്ടുവിടാൻ വേണ്ടി എനിക്കും കൊച്ചിനും കൂടെ July 10 പോയിട്ട് July 16 നാട്ടിൽ നിന്ന് തിരിച്ചു വരാനുള്ള ടിക്കറ്റും, പിന്നെ December ഞങ്ങൾക്ക് ഹസ്ബൻഡിനും എനിക്കും ഞങ്ങളുടെ 3 പിള്ളേർക്കും വേണ്ടി ദുബായ് വഴി നാട്ടിൽ പോയി തിരിച്ചു വരാനുള്ള ടിക്കറ്റും, ഇതെല്ലാം ടിക്കറ്റും ഞങ്ങൾ ബുക്ക് ചെയ്തു. അതിന്റെ എല്ലാം കാശ് May 6 ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കുഴപ്പമില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ്. July 10 വരെ, May 5, 6 കാശ് കൊടുത്തു, July 10 ഞാൻ നാട്ടിൽ പോകുന്നത്. നാട്ടിൽ പോയി July 16 തിരിച്ചു വരാൻ നേരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ അമ്മമാർ രണ്ടുപേരും പ്രായമായവരാണ്. ഞങ്ങൾ രണ്ടുപേരും ഫാദർ മരിച്ചു പോയതാണ്. അപ്പൊ അമ്മമാരുള്ളതാണ്, ഞാൻ പറഞ്ഞു വേണ്ട എന്റെ കൂടെ വരണ്ട, ഞാൻ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ കൂടെ പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാണ് കൊച്ചിനെ കൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നത്. അപ്പൊ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി താമസിക്കുന്നതാണ്. ഞങ്ങൾ 4 വീട്ടിൽ നിന്നിറങ്ങി 7 നെടുമ്പാശ്ശേരി ഞാൻ അവരുടെ കൗണ്ടറിൽ ചെന്നു ചെക്ക് ചെയ്യാനായിട്ട്. അന്നേരം ഞാൻ കൊച്ചുമായിട്ട് അവിടെ ചെന്നപ്പം അവരെന്നോട് പറയുക എനിക്ക് ടിക്കറ്റ് ഇല്ലെന്ന്. എന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു, ക്യാഷ് അവൻ വാങ്ങിച്ചെന്നാണ് അവർ പറയുന്നത്, സിൽക്ക് എയറിന്റെ സ്റ്റാഫ്. അന്നേരം ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയല്ല, എനിക്ക് ടിക്കറ്റ് ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഏജന്റിന്റെ കുഴപ്പമാണ് ഏജന്റ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തായിരിക്കും അങ്ങനെ ചെയ്യുന്ന ചോദിച്ചു. അവർ പറഞ്ഞു ക്യാൻസൽ ചെയ്താൽ നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഏജന്റ് ബുക്ക് ചെയ്യുന്ന ടിക്കറ്റിന് അവൻ എന്തോ പ്രത്യേക കാശും കൂടെ കിട്ടും, അത് വാങ്ങിക്കാൻ വേണ്ടി ഏജന്റ് കാശ് ക്യാൻസൽ ചെയ്താന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ആയിരുന്നാണ്, ഞാൻ അവിടുന്ന് പോയി കുറച്ച് നടക്കണം ISD ബൂത്ത് ഉള്ള സ്ഥലത്തേക്ക്. എന്റെ ഫോണിന് ഇതൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ISD ബൂത്ത് ഉള്ള സ്ഥലത്തേക്ക് ഞാൻ കൊച്ചിനെ എടുത്തോണ്ട് പോയി ISD എന്ന് അവനെ വിളിച്ചു. വിളിച്ചപ്പോഴത്തേക്കിന് അവൻ ഫോൺ എടുത്ത്, ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താണ് എന്റെ ടിക്കറ്റിന് പറ്റി എന്നോട് ഇവർ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് ഇല്ലെന്ന് പറയുന്നത്. അന്നേരം അവൻ പറയുന്നത് ഓ ഇങ്ങോട്ട് വന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നപ്പോ കുഴപ്പമില്ലായിരുന്നു, അത് കഴിഞ്ഞു, പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോകണം, എന്നെ അവർ കേട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ ശരിയാക്കി കേൾക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇപ്പൊ ശരിയാക്കിയാ പൊക്കോളം കൗണ്ടറിലേക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ച് പിന്നെയും കൊച്ചിനെയും കൊണ്ട് നടന്ന് കൗണ്ടറിൽ വന്നിച്ച് അവരോട് പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പറഞ്ഞു പിന്നെ അവരെന്നെ അവിടെ സൈഡിൽ പിടിച്ചു നിർത്തി, അവരെന്നോട് മാറിയിരിക്കാനൊക്കെ പറഞ്ഞു, എന്നാലും ശരി ഞാൻ അവിടെ നിന്നു അവൻ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. പിന്നെയും കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്കും ഞാൻ പോകും അവിടെ പോയി ഇവനെ വിളിക്കും, ISD വരെ ഉള്ള സ്ഥലത്ത് പോയി ഇവനെ വിളിക്കും, ഇവൻ ഫോൺ എടുക്കത്തില്ല, കുറെ നേരം വിളിച്ചു കഴിയുമ്പോൾ എടുക്കും, എടുത്തു കഴിയുമ്പോഴത്തേക്കിന് പറയും ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയും. അങ്ങനെ ഒരു 3-4 ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു തിരിച്ചു, ഞാൻ ഇവിടെ കൗണ്ടറിൽ വരും, അങ്ങോട്ട് നടക്കും, അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വരും. എന്നിട്ട് പിന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഹസ്ബൻഡ് ഇവിടുന്ന് അവനെ വിളിക്കാൻ തുടങ്ങി. എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ലാസ്റ്റ് അവൻ പറഞ്ഞു ഒരു പ്രാവശ്യം അവൻ എന്നോട് പറഞ്ഞു ഇപ്പൊ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ കൗണ്ടറിലേക്ക് തിരിച്ച് പിന്നെയും കൊച്ചുമായിട്ട് നടക്കുക. അവിടെ ചെല്ലുമ്പോൾ അവരെന്നോട് പറയും ഇല്ല ഞങ്ങൾ തന്നെ ഇതിന്റെ മുമ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും ശരിയായിട്ടില്ലെന്ന് പറയും. അങ്ങനെ എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നടത്തിച്ചു. നടത്തിച്ചിട്ട് എന്നിട്ട് കൊച്ചാണെങ്കിൽ 4 ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി, കൊച്ചിന് ഫുഡ് കൊടുത്തിട്ടില്ല, കൊച്ച് ഭയങ്കര കരച്ചില്ല അവിടെ കിടന്നുണ്ട്. ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പ്രാവശ്യം എന്നാൽ കാര്യം നടക്കത്തില്ല തിരിച്ച് വീട്ടിൽ പോകുന്നല്ല പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കുറെ നടത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവര് കൗണ്ടർ 20-50 ഫ്ലൈറ്റ് ആയിരുന്നു, അപ്പൊ കറക്റ്റ് 21:50 ആകുമ്പോൾ അടയ്ക്കേണ്ട കൗണ്ടർ, അവിടുത്തെ മാനേജറും എല്ലാവരും ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടിയിട്ട് അവർ 28 മിനിറ്റ്സും കൂടെ ഹോൾഡ് ചെയ്തു കൗണ്ടർ അടയ്ക്കാതെ. എന്നിട്ടും ഇവൻ ശരിയാക്കി തന്നിട്ടില്ല. ലാസ്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞു ഈ ടിക് ഫ്ലൈറ്റ് പോയി. ഈ ഫ്ലൈറ്റ് പോയി ഞാൻ അപ്പോഴും കോച്ചിനെയും കൊണ്ട് അവിടെ കൂടെ എല്ലാം നടക്കും. എന്നിട്ട് ഫ്ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവൻ പറഞ്ഞു ശരി ശരി ഞാൻ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ അവിടെ നിന്ന് കയറ്റി വിട്ടേക്കാം, വേറെ ഫ്ലൈറ്റ് കയറ്റി വിട്ടേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു നേരം പിടിച്ചു നിർത്തി. 12:30 7:30 മുതൽ 12:30 ഞാൻ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഞാൻ എന്നിട്ട് ലാസ്റ്റ് കരഞ്ഞ് ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും നടക്കുമല്ലോ, ഓടുവാണ്, ഈ ടൈൽസ് ഇട്ട ഫ്ലോറിൽ കൂടെ ഞാൻ മറിഞ്ഞു വീഴൂടെ, അതുപോലെ ഞാൻ അപ്സെറ്റ് ആണ്, നീ എന്തിനാണ് എന്നെ ഇട്ടിങ്ങനെ പറ്റിക്കുന്നത്, ഞാൻ എന്നെ തെറ്റായി എന്നൊക്കെ ഞാൻ ചോദിച്ചു. എല്ലാം കേട്ടിട്ട് അവൻ ഒരു കുസലും ഇല്ലാതെ 12:30 അവിടെ ഇട്ട് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് നടത്തിച്ച്. ലാസ്റ്റ് ഞാൻ 1 മണി കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് കുഞ്ഞിനെ കൊണ്ട്. 4 മണി കഴിഞ്ഞപ്പോഴത്തേനാണ് വീട്ടിൽ ചെല്ലുന്നത്. പിറ്റേ ദിവസം ടിക്കറ്റ് രാവിലെ തന്നെ ശരിയാക്കി തരാമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങളെ വിട്ടേക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടും ഒന്നും ശരിയാക്കത്തില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇവനെ ഇവിടുന്ന് കണ്ടിന്യൂസ് വിളിച്ചോണ്ടിരിക്കുക. അവസാനം അവൻ എന്റെ ഹസ്ബൻഡിനോട് പറയുക അവനെ ഒന്ന് സഹായിക്കണമെന്ന്. അതായത് എനിക്ക് ഇന്ന് തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ $2,500 കൂടെ അവന് കൊടുക്കണം, എന്നാലേ അവന് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് കടമായിട്ട് മതി, അവൻ തിരിച്ചു തന്നേക്കാവുന്നു. അപ്പൊ ഇത്ര ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉള്ള കാരണം എന്റെ ഹസ്ബൻഡ് അവനോട് പറഞ്ഞു, നീ അതെനിക്ക് റൈറ്റിംഗ് തരണം, 2-3 ഡേയ്സിനുള്ളിൽ എന്റെ പൈസ തിരിച്ചു തരാമെന്ന് തരണമെന്ന് പറഞ്ഞു, എഴുതി തരണമെന്ന് പറഞ്ഞു. അപ്പൊ അവന് ഇമെയിൽ അയച്ചു, വിത്തൗട്ട് ഫെയിൽ 2-3 ഡേയ്സിനുള്ളിൽ ഈ പൈസ തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ കൊടുത്തിട്ട് പോലും ലാസ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ, ഇറങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പേ, അതായത് 4:30 കഴിയുമ്പോഴത്തേക്കിനാണ് അറിയുന്നത് ഈ ടിക്കറ്റ് കൺഫേം ആയിരുന്നു. ഇവൻ ടിക്കറ്റ് അയച്ചു തരുന്നതും ഹസ്ബൻഡ് ചെക്ക് ചെയ്യുന്നു കൺഫേം ആണെന്ന് അറിയുന്നത്. എന്നിട്ട് ഞങ്ങളിങ്ങി പോന്നു കഴിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കാരണം ഞങ്ങളുടെ എന്റെ ചേട്ടൻ, അതായത് എന്റെ ബ്രദറിനോ, ദുബായിൽ നിന്ന് ഞങ്ങളുടെ ഡിസംബറിലേക്കുള്ള ടിക്കറ്റ് എത്തിഹാദി വിളിച്ച് ചെക്ക് ചെയ്തപ്പം അവര് പറയും അത് ടിക്കറ്റ് മുഴുവൻ ക്യാൻസൽ ചെയ്ത് അവൻ കാശ് എടുക്കുന്നു പറഞ്ഞു. അന്നേരപ്പോഴത്തേനും ഞാനിവിടെ വരട്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇവനോട് ചോദിച്ചപ്പോഴത്തേനും ഇവൻ പറയുന്നത് ഇവൻ ക്യാൻസൽ ചെയ്തിട്ടില്ലെന്ന്. ഞങ്ങൾ പറഞ്ഞു ഇല്ല, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, എത്തിഹാദിന്റെ ഓഫീസിൽ വിളിച്ചു വെച്ച് July 4 നീ ആ ടിക്കറ്റ് മുഴുവൻ ക്യാൻസൽ ചെയ്തെന്ന് ഞങ്ങളുടെ ചേട്ടൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാ 2 ടിക്കറ്റ് ഉണ്ടായിരുന്നു, അതിലെ ഒന്ന് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്.
ഈ പണം നൽകിയെങ്കിലും പിന്നീട് അത് തിരികെ വാങ്ങാൻ കഴിഞ്ഞു. എങ്ങനെ പണം തിരികെ വാങ്ങി എന്ന കാര്യം ബിൻസിയുടെ ഭർത്താവ് ഷിജു വി ജോസ് വിവരിക്കുന്നു.
ഈ 3 ദിവസം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 4th ദിവസം ആണെന്ന് തോന്നുന്നു അവനെ വിളിച്ചു. 4th ദിവസം അവനെ വിളിച്ച് അവനോട് കാശ് ചോദിച്ചു കഴിയുമ്പോൾ അവൻ കാശ് ആദ്യമേ അയച്ചിട്ടുണ്ടെന്നോ അല്ലെ ഏതായാലും തരാം എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ തരാം ചേട്ടാ, വൈകുന്നേരം തരാം, പിന്നെ നാളെ തരാം, അങ്ങനെ പിന്നീട് 2-3 ദിവസം മുമ്പോട്ട് പോയി. അപ്പോഴത്തേക്ക് എനിക്ക് ആ പണി എന്ന് വെച്ചാൽ ആ എന്റെ ഡിസംബറിലെ ടിക്കറ്റും ക്യാൻസൽ ആയി, ഈ കാശ് പോകാൻ തരുന്നില്ല. അപ്പൊ ഭയങ്കര ഒരു ഒരു ഇതിലേക്ക് പോയി. അപ്പൊ ഇതിനെ ഭയങ്കരമായിട്ട് തെരുതെരെ വിളിച്ചു, നീ കാശ് തരാത്തന്നെ ഞാൻ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യൂ, അതായത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചീറ്റ് ചെയ്യുവാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു ഫ്രൈഡേ വൈകുന്നേരം അവിടെ പെട്ടെന്ന് ഒരു മെസ്സേജ് അയക്കുകയാണ്, ഇങ്ങനെ ഈ കാശ് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, എന്റെ പേരും വെച്ച് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കോമൺവെൽത്ത് ബാങ്കിൽ, റെസിപ്റ്റ് നമ്പർ എന്ന് പറയും. അപ്പൊ ഞങ്ങൾ ഓർത്തു ഫ്രൈഡേ ഈവനിംഗ് അല്ലേ, അപ്പൊ നോക്കിയപ്പോ കാശില്ല. അപ്പൊ ഓർത്തു ആദ്യത്തെ ട്രാൻസാക്ഷൻ ആയതുകൊണ്ടായിരിക്കാം, അല്ല പിന്നെ ഓർത്തു സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കാം, സൺഡേ ആയതുകൊണ്ടായിരിക്കാം, മൺഡേ കാശില്ല. മൺഡേ കാശില്ലാത്തായപ്പോഴത്തേക്കും നെറ്റ് ബാങ്കിൽ വിളിച്ചപ്പം അവർ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ റെഫറൻസ് നമ്പർ കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ ആ നമ്പറിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഇതൊരു ഭയങ്കര ഇതാണല്ലോ. ഞാൻ അവനെ വിളിച്ച് അവനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ചീറ്റ് ചെയ്യുകയാണ്, ഞാൻ ഇത് മുഴുവൻ വെച്ച് നീ എനിക്ക് റെസിപ്റ്റ് നമ്പരും ഫോൾട്ട് ചെയ്യാണ്, നീ അതുപോലെ കാശ് തരാന്നുള്ള പ്രൂഫും എനിക്ക് തന്നിട്ടുണ്ട്, അതിനെല്ലാം നീ എന്നെ ആവശ്യമില്ലാതെ എന്നോട് കാശ് മേടിച്ചു മുഴുവൻ വെച്ച് ഞാൻ ഇപ്പൊ പോലീസിൽ പോവാ, ഇപ്പൊ കാശ് തന്നില്ലെന്നുണ്ട്, ഇന്നിപ്പോ പ്രശ്നമാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇച്ചിരി ഭീഷണിന്റെ രൂപത്തിൽ പറഞ്ഞു, ഞാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പോലീസിൽ പോയി, നിന്നെ കൊണ്ട് ഇപ്പൊ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പ്രശ്നം അപ്പൊ അവനും തോന്നി എന്തോ പ്രശ്നമാകുന്നുണ്ടെന്ന് കേൾക്കാൻ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കാശ് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു. നോക്കി ഞാൻ അക്കൗണ്ടിൽ നോക്കിയപ്പോൾ കാശ് വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു അവനെന്തോ ബാങ്കിൽ പോകാൻ പറ്റില്ല, ബാങ്കിൽ എന്തോ പ്രശ്നമായിരുന്നു, ബാങ്കിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഈ 2,500 രൂപ അങ്ങനെ എനിക്ക് തിരിച്ചു തന്നു.
ബിൻസിയുടേതിന് സമാനമായ അനുഭവമാണ് സിഡ്നിയിലുള്ള മനോജ് പിള്ളയ്ക്കും പറയാനുള്ളത്.
പുള്ളിയുടെ ഈ ജനുവരിയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് ജൂലൈയിലോട്ട് ട്രാവൽ ചെയ്യാനുള്ള ടിക്കറ്റിന് വേണ്ടി. പുള്ളി അന്നേരം എനിക്ക് നല്ല ഓഫറുകളൊക്കെയാണ് ടിക്കറ്റ് പറഞ്ഞത്. പിന്നീട് അതനുസരിച്ച് മാർച്ചിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എന്റെ ഫാമിലിക്കുള്ള ടിക്കറ്റ് ആണ് ഞാൻ ഫസ്റ്റ് എടുത്തത്, വൈഫിനും കുട്ടിക്കുമുള്ള. പിന്നീട് ജൂണിൽ എനിക്ക് വേണ്ട ടിക്കറ്റ് ഞാൻ പിന്നീട് സെപ്പറേറ്റാണ് ഞാൻ ട്രാവൽ ചെയ്യുന്ന കാരണം ഞാൻ ജൂണിലോട്ടുള്ള ടിക്കറ്റ് സെപ്പറേറ്റ് ആണ് എടുത്തത്. അത് കഴിഞ്ഞ് ജൂലൈയിൽ ഒരു ഫ്ലൈ ഇൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ടിക്കറ്റ് 1-way ടിക്കറ്റ് ആണെന്നുള്ളത്. അങ്ങനെ ഞാൻ എന്റെ ടിക്കറ്റ് എയർലൈൻസിൽ വിളിച്ചപ്പം എന്റെ ടിക്കറ്റ് അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, ആ ടിക്കറ്റ് കൺഫേംഡ് ആ ടിക്കറ്റ് അല്ല എന്ന് മനസ്സിലായത്.
വൈഫിന്റെയും കുട്ടിയുടെയും ടിക്കറ്റ് ആണ് 1-way ടിക്കറ്റ് എന്ന് പറഞ്ഞല്ലേ?
വൺ വേ ടിക്കറ്റ്. അതെ.
അപ്പൊ അവർക്ക് തിരിച്ച് പിന്നീട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലേ?
അവർക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. നാട്ടിൽ നിന്ന് ഞാൻ വേറെ ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. അത് വൈഫിന്റെയും കുട്ടിയുടെ ടിക്കറ്റ് വൺ വേ ടിക്കറ്റ് ആണെന്ന് ഇങ്ങനെ അവർ എയർപോർട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് ഞാൻ എന്റെ ടിക്കറ്റ് എയർലൈൻസ് വിളിച്ച് കൺഫേം ചെയ്തു. അപ്പൊ അങ്ങനെ കൺഫേം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ആ ടിക്കറ്റ് ടിക്കറ്റ് അങ്ങനെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല, അത് അത് ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇൻകറക്റ്റ് ആണെന്ന് അവർ എന്റെ പറഞ്ഞു. അങ്ങനെ അനുസരിച്ച് ഞാൻ പുള്ളിയെ വിളിച്ച്, പുള്ളി അപ്പം ആദ്യം സമ്മതിച്ചില്ല, പിന്നീടാണ് പുള്ളി സമ്മതിച്ചത്. പുള്ളിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് പറഞ്ഞു. പുള്ളി പക്ഷെ എത്രയും പെട്ടെന്ന് എടുത്തു തരാന്ന് പറഞ്ഞു. പിന്നെ പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ട് പുള്ളി റെസ്പോണ്ട് ചെയ്യാതായി. വൈഫും കുട്ടിയും ട്രാവൽ ചെയ്യുന്നതിന്റെ ഒരു ദിവസം മുമ്പാണ് എന്റെ 3500 ഒരു ദിവസത്തേക്ക് കടമായി ചോദിച്ചത്. ഒരു കസ്റ്റമർ ടിക്കറ്റ് എടുത്തു, പക്ഷെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആവാൻ 24 hours എടുക്കും. ഒരു ദിവസത്തേക്ക് ഒരു 3500 തരാൻ പറ്റുമെന്ന് ചോദിച്ചാണ് എടുത്തത്. അപ്പം എന്റെ പേരൻസിന് ടിക്കറ്റ് പുള്ളി വഴി എടുക്കാൻ പ്ലാൻ ഉണ്ടായത് കാരണം ഞങ്ങൾ സംസാരിച്ചിരുന്ന കാരണം ഞാൻ ആ 3500 കൊടുത്ത പുള്ളിക്ക്. പക്ഷെ പുള്ളി രണ്ടു ദിവസം കഴിഞ്ഞ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഉണ്ടാക്കി മെസ്സേജ് ചെയ്തു. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാതായി. ടെക്സ്റ്റ് മെസ്സേജ് മാത്രം പിന്നീട് വിളിക്കാമെന്ന് പുള്ളി അയച്ചു തുടങ്ങി. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ലെറ്ററും കിട്ടി, പുള്ളി കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ പോവാണെന്നുള്ളത്.
നാട്ടിൽ നിന്നും മാതാപിതാക്കളെ കൊണ്ടുവരാനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചയാളാണ് ജെയ്സൺ കോരാജോസ്. ഒരേ ടിക്കറ്റിന് 2 times പണം നൽകേണ്ടി വന്നുവെന്നാണ് സിഡ്നിയിലുള്ള ജെയ്സൺ പറയുന്നത്.
ആദ്യം കാശ് മേടിച്ചു, കാശ് മേടിച്ചു കഴിഞ്ഞിട്ട് ശനിയാഴ്ച കാശ് മേടിച്ചു, തിങ്കളാഴ്ച കിട്ടിയില്ലെന്നും പറഞ്ഞ് പിന്നെയും എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു. ആദ്യം മേടിച്ച കാശ് തിരിച്ചുതരാമെന്നും പറഞ്ഞുണ്ട്, കാരണം തിങ്കളാഴ്ച ബുക്ക് ചെയ്തിരുന്നില്ലെങ്കിൽ ടിക്കറ്റ് കിട്ടിയല്ല, സീറ്റ് ഫുള്ളായി പോവും. അപ്പോ ബാങ്ക് ടു ബാങ്ക് വേറെ ബാങ്ക് ആയതുകൊണ്ട് 3-4 days എടുക്കും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, നമുക്കറിയാലോ. എന്നാ പിന്നെ ടിക്കറ്റ് പോകണ്ട എന്ന് വിചാരിച്ച് ഞാൻ അവനെ കാശ് ഡയറക്റ്റ് അക്കൗണ്ടിലോട്ട് ഇട്ടു കൊടുക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ പറ്റിപ്പോയി. അപ്പോ വേറെ നമുക്ക് ബാങ്ക് ടു ബാങ്ക് ആദ്യത്തെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നമുക്ക് ബാങ്ക് വഴി പോവെങ്കിലും രണ്ടാമത്തെ ട്രാൻസാക്ഷന് നമ്മൾ ഡയറക്റ്റ് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് വേറെ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ വേറെ വഴിയില്ല, ബാങ്ക് വഴിയൊന്നും പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കുറച്ചു നാള് അവനിങ്ങനെ പറഞ്ഞു ബാങ്ക് കാശ് ഇപ്പൊ ഇട്ടും. അത് കഴിഞ്ഞ് 2 days കഴിഞ്ഞ് പോകാൻ പറഞ്ഞ് കാശ് ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ടൊക്കെ റെസിപ്റ്റ് അയച്ചു തന്നു. കണ്ടപ്പോഴേ നമുക്കറിയാം ഒരു ബാങ്കിന്റെ ഒരു സീൽ ഒന്നും ഇല്ലാത്ത ഒരു റെസിപ്റ്റ് ആണ് അവൻ അയച്ചു തന്നത്. എന്നാലും ഞാൻ നോക്കി 2 days നോക്കി. അന്നത്തേക്ക് 2 days കഴിഞ്ഞപ്പോ കോമൺവെൽത്ത് ബാങ്കിൽ വിളിച്ചു ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, അവര് പറഞ്ഞു ഫേക്ക് ID ആകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് സിംഗപ്പൂർ എയർലൈൻസ് ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചു ചോദിച്ചു. അവിടെ ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവര് പറഞ്ഞു ടിക്കറ്റ് വോയിഡ് ചെയ്തിരിക്കുകയാണ്, അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിത്തിൻ 24 hours ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഏജന്റ് തന്നെ ക്യാൻസൽ ചെയ്യാൻ വിളിച്ചു പറഞ്ഞു. അപ്പോ എന്റെ ഇൻലോസിന് വേണ്ടിയാണ്, മദറിലേക്കും ഫാദറിലേക്കും വേണ്ടിയാണ്, നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടും തിരിച്ച് ഇവിടുന്ന് താമ്പത്തിൽ നിന്ന് സിഡ്നി ടു കൊച്ചിയും കൊച്ചി ടു സിഡ്നിയാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോ ഞാൻ ആദ്യം $2,320 കൊടുത്തു, 2 times 2000 ഫുൾ എമൗണ്ട് കൊടുത്തത്, കാരണം ഇതിപ്പോ ചതിയിൽ പെടുമെന്നുള്ളൊരു ഒരു ഇത് പോലും പോയില്ല.
കുടുംബസമേതം നാട്ടിലേക്ക് പോകാനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ച് $7,000 നഷ്ടമായ അഡലൈഡിലുള്ള ജസ്റ്റിൻ ചാക്കോ പരാതിയുമായി അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പറയുന്നു.
ഞാൻ എനിക്കും എന്റെ ഫാമിലിക്കും രണ്ട് പാരന്റ്സിനും വേണ്ടിയുള്ള ടിക്കറ്റാണ് ഞാൻ എടുത്തത്. അപ്പോ തുടക്കത്തിൽ തന്നെ കുറെ ഫ്രോഡ് ഇല്ലാത്തുണ്ടായിരുന്നു, കാരണം ആള് ടിക്കറ്റ് തരുമ്പോൾ ഇപ്പോഴും ഒന്നല്ലെങ്കിൽ ഡേറ്റ് മാറ്റി തരിക അല്ലെങ്കിൽ നെയിമിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് വൺ ഡൗട്ടായി അയാള് ചെയ്യുന്നു പ്രോപ്പർ ആണോ എന്നുള്ളത് തന്നെ. അപ്പൊ എന്തായാലും ആൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തു, അത് കുഴപ്പമില്ല, എല്ലാം പക്കയാണെന്നുള്ളത് സിംഗപ്പൂർ എയർലൈൻസിൽ നിന്ന് അവർ കൺഫേം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ ഇയാളെ കുറിച്ച് ഇങ്ങനെ കേട്ടതുകൊണ്ട് ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇന്റർനെറ്റിൽ അത് ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു സൺഡേ ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസൽഡ് ആയിട്ട് കാണപ്പെട്ടു. പിന്നെ ഞാൻ ഇയാളെ വിളിച്ച് ഞാൻ കുറേ ചീത്ത പറഞ്ഞു. ആൾ പറഞ്ഞു ഞാൻ ശരിയാക്കി തരാം, കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 3-4 days കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നീ ഒരു 3:30 വിളിക്കും, ഞാൻ എന്തായാലും അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അന്ന് 3:30 കഴിഞ്ഞപ്പോ ആള് നാട്ടിലേക്ക് പോവാണ്. എന്തായാലും കുറെ പേർക്ക് ഇങ്ങനെ ഇപ്പൊ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് പൈസ എങ്ങനെയെങ്കിലും കൊടുത്ത് സെറ്റിൽ ചെയ്യാനോ നോക്കണേന്ന് പറഞ്ഞിട്ട് ആള് നാട്ടിൽ പോവാന്ന് പറഞ്ഞു. പിന്നെ തിങ്കളാഴ്ച ആള് നാട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും ആളുടെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിനിടയ്ക്ക് തന്നെ ഞാൻ പോലീസ് കംപ്ലൈന്റും പോലീസ് കംപ്ലൈന്റ് അവർ പോലീസ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു. പിന്നെ ഓസ്ട്രേലിയൻ ട്രാവൽ ഏജൻസിന്റെ കീഴിൽ പരാതി കൊടുത്തിരുന്നു. അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, വിക്ടോറിയയിലും കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷണറുടെ കീഴിലും പരാതി കൊടുത്തിട്ടുണ്ട്. AFTA കീഴിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ ക്രൈമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇതിങ്ങനെ ലിക്വിഡേഷനിലേക്ക് പോയിരിക്കുന്നതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറയുന്നത്.
ടിക്കറ്റിനായി നൽകിയ ക്രെഡിറ്റ് കാർഡ് നമ്പർ ദുരുപയോഗം ചെയ്തു എന്നാണ് മെൽബണിലുള്ള ജോമി മാത്യു ആരോപിക്കുന്നത്.
എനിക്ക് ട്രാവൽ ഏജന്റിന് മുൻപരിചയം ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് എന്റെ കുടുംബസമേതം നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ക്രിസ്മസിന്റെ അവധി ആഘോഷിച്ചായിട്ട് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഞാൻ February 10 ട്രാവൽ ഏജന്റിനെ കോണ്ടാക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡ് നമ്പർ എനിക്ക് വിശ്വസിക്കാമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഈ വ്യക്തിക്ക് കൊടുത്തു. എന്റെ ക്രെഡിറ്റ് കാർഡ് നമ്പർ കൊടുക്കാനായിട്ട് മറ്റൊരു കാരണം ഉണ്ടായിരുന്നത് എനിക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ടിക്കറ്റ് എടുക്കുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് കൂടി ബാങ്ക് ഓഫർ ചെയ്തിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. March 15 എന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും $4,200 ഈ പറഞ്ഞ ട്രാവൽ ഏജന്റ് സിംഗപ്പൂർ എയർലൈൻസ് സിഡ്നി എന്ന അഡ്രസ്സിൽ എമൗണ്ട് ഡിഡക്ട് ചെയ്യുകയുണ്ടായി. അതിനുശേഷം എനിക്ക് ഈ ട്രാവൽ ഏജന്റ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ഓൺ എ റെഗുലർ ബേസിസ് ഞാൻ ഇന്ന് തന്നെ ട്രാവൽ ഏജന്റിനെ വിളിച്ച് എന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ പോയിട്ടും എനിക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാത്തതിന്റെ കാരണത്തെ പറ്റി ഞാൻ വിഷയിച്ചിരുന്നപ്പോൾ ഓരോ നിസ്സാര എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ അല്പം സ്ട്രോങ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് April 12 എന്റെ മെയിലിലേക്ക് ഈ വ്യക്തി 4 ടിക്കറ്റ് അയക്കുകയുണ്ടായി. August 15 ഞാൻ എന്റെ ഫ്രണ്ട്സിൽ നിന്ന് അറിയാൻ സാധിച്ചു ട്രാവൽ ഏജന്റ് ഇവിടെ നിന്നും നാട്ടിലേക്ക് മുങ്ങിയെന്നും. ഞാനും കണക്കൂട്ടി എന്റെ ടിക്കറ്റ് ചെക്ക് ചെയ്യാമെന്ന് കണക്കൂട്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ടിക്കറ്റും ക്യാൻസൽ ചെയ്തു എന്ന്. മാത്രമല്ല എന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് കാർഡ് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തെങ്കിലും എന്റെ ക്രെഡിറ്റ് കാർഡിലേക്ക് പൈസയൊന്നും റീഫണ്ട് ആയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വ്യക്തി എന്റെ ക്രെഡിറ്റ് കാർഡ് മിസ്യൂസ് ചെയ്തു എന്ന്. നോർമൽ കേസിൽ എന്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിച്ച ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ആ പൈസ എന്റെ എമൗണ്ട് എന്റെ ക്രെഡിറ്റ് കാർഡിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ എന്റെ ക്രെഡിറ്റ് കാർഡ് മിസ്യൂസ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.
അതിനിടെ പണം നഷ്ടമായവരുടെ യോഗം വിളിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ലിക്വിഡേറ്റർ ഇതിൽ പലർക്കും ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. 2016 December മാത്രം തുടങ്ങിയ കമ്പനിയാണ് ആക്സിസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നാണ് ലിക്വിഡേറ്ററുടെ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. August 2017 ആയപ്പോഴേക്കും കമ്പനി പാപ്പരായെന്നും $1,90,000 ബാധ്യതയുണ്ടെന്നും കമ്പനി അറിയിച്ചതായി ലിക്വിഡേറ്ററുടെ കത്തിൽ പറയുന്നു. ആക്സിസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഉടമ ജോസഫ് സ്വീറ്റ്സൺ പഞ്ഞിക്കാരൻ തോമസിനെ ഇമെയിലിലൂടെയും ഇദ്ദേഹത്തിന്റെ നിരവധി ഫോൺ നമ്പറിലൂടെയും SBS മലയാളം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. SBS. 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 This is SBS Radio.